السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم اغفر لنا ذنبنا كله، دقه وجله، وأوله وآخره، وعلانيته وسره. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. أما بعد، സഹോദരങ്ങളെ, ഈ മസ്ജിദിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ റസൂൽ സലാസ എന്ന പ്രസിദ്ധമായ റിസാലയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിൽ ഷെയ്ഖ് റഹിമഹുള്ള ഇബാദത്തിന്റെ വ്യത്യസ്ത ഇനങ്ങളെ കുറിച്ച് പറയുകയാണ്. അള്ളാഹു കൽപ്പിച്ച പല ഇനങ്ങളായ ഇബാദത്തുകൾ, മിസ്ലൽ ഇസ്ലാമി വൽ ഈമാനി വൽ ഇഹ്സാൻ, ഇസ്ലാമും ഈമാനും ഇഹ്സാനും പോലെ, വമിൻഹു അതുപോലെ ഇബാദത്തിന്റെ ഇനങ്ങളാണ് അദ്ദുആഉ വൽ ഖൗഫു വൽ റജാഉ വൽ തവക്കുലു വൽ റഗ്ബതു വൽ റഹ്ബതു വൽ ഖുശൂഉ വൽ ഖശ്യതു വൽ ഇനാബതു. അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഈ പറഞ്ഞ കാര്യങ്ങൾ ചുരുങ്ങിയ രൂപത്തിൽ വിശദീകരിച്ചിരുന്നു. ഇൻഷാ അള്ളാഹ് കൂടുതൽ ഇതിന്റെയൊക്കെ തെളിവുകൾ ഈ റിസാലയിൽ വരുമ്പോൾ നമുക്ക് വിശദീകരിക്കാം. ഇബാദത്തിന്റെ ഇനങ്ങളിലൊന്നാണ്, ആരാധനയുടെ ഇനങ്ങളിലൊന്നാണ് വൽ ഇസ്തിആനതു, ഇസ്തിആനത്ത് എന്നത്. അതിനു മുമ്പ് ഇനാബത്ത് പറഞ്ഞു. ഇനാബത്ത് എന്നാൽ അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുക. ഇസ്തിആനത്ത് എന്നാൽ സഹായത്തേട്ടമാണ്. സ്ഥാനത്ത് എന്നാൽ സഹായത്തേട്ടം. ഇയാക നഅബുദു വ ഇയാക നസ്തഈൻ. അല്ലാഹുവെ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുക. വ ഇദസ്തഅന്ത, നീ സഹായം തേടുകയാണെങ്കിൽ, ഫസ്തഈൻ ബില്ലാഹ്, അല്ലാഹുവിനോട് സഹായം തേടുക. വൽ ഇസ്തിആദതു, അതുപോലെ ഇബാദത്തിന്റെ മറ്റൊരു ഇനമാണ് ഇസ്തിആദത്ത്. ഇതാണ് ഇസ്തിആദത്ത് എന്നാൽ കാവൽ തേടുക. ദാ ഭയപ്പെടുന്ന ഒരു കാര്യത്തിൽ നിന്ന് അള്ളാഹുവെ കാത്തുരക്ഷിക്കണേ എന്ന് ചോദിക്കുക. ഖുൽ, പറയുക, ഔദു, ഞാൻ കാവൽ തേടുന്നു, ബിറബ്ബിൽ ഫലഖ്, ഫലഖിന്റെ പുലരിയുടെ റബ്ബായ അള്ളാഹുവിനോട്, മിൻ ഷർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ച എല്ലാത്തിന്റെയും ഷർറിൽ നിന്നും എല്ലാത്തിന്റെയും കെടുതികളിൽ നിന്നും. أعوذ بالله من الشيطان الرجيم. استعاذتنا الله نور الله كاول تيتمان الله نور الله كاول تيتمان ني قرآن ودقيانك فاستعذ بالله من الشيطان الرجيم بشاجل لنا شبكة بطة بشاجل لنا الله نور كاول تيتمان استعاذت هذا عبادة دورينا مان. والاستغاثة عبادة دورينا مان استغاثة സിഗാസത്ത് ഇബാദത്താണ്. എന്താണ് ഇസ്തിഗാസ? അതും സഹായത്തേട്ടമാണ്. പക്ഷേ അത് അതിന്റെ സൂക്ഷ്മമായ അർത്ഥം, ഒരാൾ ഒരു കുടുക്കിൽ ഒരു ബുദ്ധിമുട്ടിൽ അകപ്പെട്ടാൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ചോദ്യത്തിനാണ് എന്തു പറയുക, ഇസ്തിഗാസ എന്ന് പറയുക. ഒരു പ്രയാസത്തിൽ അകപ്പെട്ട് നിൽക്കുമ്പോൾ അതിൽ നിന്ന് മോചനത്തിന്, അതിൽ കരകടത്താനുള്ള തേട്ടം, അതാണ് ഇസ്തിഗാസ. ഖുർആൻ അള്ളാഹു പറഞ്ഞല്ലേ, ഇത്തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം, ഗൗസിനെ തേടുക, അതിനാണ് ഇസ്തിഗാസ എന്ന് പറയുക. ഗൗസ് എന്നാൽ സഹായം, ഗൗസ് എന്നാൽ സഹായം, അതിന് തേടലാണ് ഇസ്തിഗാസ. ഔൻ എന്നാൽ സഹായം, അതിന് തേടലാണ് ഇസ്തിആന. പക്ഷേ ഗൗസിനൊരു പ്രത്യേകതയുണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഹായത്തേട്ടമാണ്. പക്ഷേ കുടുങ്ങിയാൽ, ഒരു ബുദ്ധിമുട്ടിൽ അകപ്പെട്ടാൽ തേടുന്ന തേട്ടത്തിനാണ് ഇസ്തിഗാസ എന്ന് പറയുക. അറബി ഭാഷ വളരെ സമ്പന്നമായ ഗനീയതായ ഒരു ഭാഷയാണ്. അതുകൊണ്ട് നോക്കൂ, അതിന്റെ പ്രത്യേകതയാണ് ധാരാളം മുതറാദിഫുകളായ പദങ്ങൾ അതിലുണ്ട്, പര്യായ പദങ്ങൾ. പക്ഷേ ആ പര്യായ പദങ്ങളുടെ പ്രത്യേകത, അത് സൂക്ഷ്മമായ അർത്ഥവ്യത്യാസങ്ങൾ അതിലുണ്ടാകും. ഇപ്പൊ നോക്ക്, ഇസ്തിആന സഹായത്തേട്ടം, ഇസ്തിഗാസ മലയാളത്തിൽ നമ്മൾ എന്തർത്ഥം പറയാനാണ്? സഹായത്തേട്ടം. അതല്ല, അതിന്റെ സൂക്ഷ്മമായ വ്യത്യാസം വിശദീകരിക്കാൻ ഒരൊറ്റ പദം മലയാളത്തിലുണ്ടോ? ഇല്ല. അപ്പോൾ ഇത്രയും പറയേണ്ടി വരികയാണ്. ഒരാൾ ബുദ്ധിമുട്ടിൽ അകപ്പെട്ടാൽ തേടുന്ന തേട്ടത്തിനാണ് ഇസ്തിഗാസത്ത് എന്ന് പറയുക. അറബിയിൽ അത് ഇസ്തിഗാസ എന്ന് പറയുകയേ ഉള്ളൂ. ഇസ്തിഗാസ, ഒരാൾ ബുദ്ധിമുട്ടിൽ അകപ്പെട്ട് സഹായത്തിന് തേടി. നോക്കൂ, ഒരൊറ്റ പദം ഒരു കാര്യത്തെ കുറിക്കാനുണ്ട്. ഇങ്ങനെ ധാരാളം പദങ്ങൾ കൊണ്ട് സമ്പന്നമാണ് അറബി ഭാഷ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാ ഖുർആനിന്റെ ഇജാസ് അതിലാണെന്ന് പറഞ്ഞത് കാണാം. ഖുർആനിന്റെ അമാനുഷികത, അത് മനുഷ്യരുണ്ടാക്കിയതല്ല. അങ്ങനെയുള്ള അത്ഭുതങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല നടത്തിയ പദപ്രയോഗങ്ങളിൽ നമുക്ക് കാണാം. സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ, അത് വേറൊരു ഭാഷയിൽ വിശദീകരിക്കണമെങ്കിൽ പല പദങ്ങൾ അതിന് വേണ്ടി വരും. അത് ഈ ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. ഒരു കുഞ്ഞ്, കുട്ടി, യുവാവ് എന്നിങ്ങനെ പരിമിതമായ വാക്കുകളാണ് മലയാളത്തിലുള്ളത്. അറബി ഭാഷയിലാകട്ടെ, ആ കുഞ്ഞിന്റെ വളർച്ചയിൽ പല ഘട്ടങ്ങളിൽ ഒരുപാട് പേരുകൾ കാണാം. ത്വിഫിൽ, അതുപോലെ ഗുലാം, മുറാഹിഖ്, ഷാബ്, ഷെയ്ഖ്, ഇങ്ങനെ പല പദങ്ങൾ, ധാരാളം പദങ്ങൾ. നിങ്ങൾ കാലൊക്കെ എടുത്തു നോക്കൂ, ഓരോ ഘട്ടത്തിൽ അതിന്റെ പല പല പേരുകൾ നമുക്ക് കാണാം. റുത്തബ്, ചമ്മർ എന്നിങ്ങനെ ഒട്ടകത്തിൽ നോക്കൂ, ധാരാളം പേരുകൾ അതിന് കാണാം. അതിന്റെ പ്രായവും അതിന്റെ ആണാണോ പെണ്ണാണോ എന്നൊക്കെ സൂചിപ്പിക്കാനുള്ള പല പദങ്ങൾ. എന്നാൽ മറ്റുള്ള ഭാഷയിൽ അത് അങ്ങനെ നമുക്ക് കാണാൻ കഴിയില്ല. പെണ്ണൊട്ടകം, ആണൊട്ടകം എന്ന് ചേർത്തിട്ടല്ലാതെ നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ ആ ഭാഷയിലാകട്ടെ ധാരാളം പദങ്ങൾ അതിന് ഉണ്ട്. ശരി, വദ്ദബ്ഹു ഇബാദത്തിന്റെ മറ്റൊരു ഇനമാണ് അദ്ദബ്ഹ്. പ്രധാനപ്പെട്ട ഇബാദത്താണ് ദബ്ഹ്. എന്താണ് ദബ്ഹ്? അറവ് നടത്തുക. ഒരു മുസ്ലിം ബലിയറുക്കുക അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി വല്ലതിനെയും അറുത്താൽ, ഒരീച്ച അറുത്താൽ പോലും, അവൻ അള്ളാഹുവിൽ വലിയ അക്ബറായ ശിർക്ക് ചെയ്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅന അല്ലാഹു മൻ ദബഹ ലിഗൈറില്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്തവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. فصل لربك وانحر, നിന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കുക. وانحر, അവന് വേണ്ടി മാത്രം ബലിയർക്കുക. ربك فصل لربك وانحر, നിന്റെ റബ്ബിന് വേണ്ടി നീ നിസ്കരിക്കുക. നിസ്കാരം അല്ലാഹുവിന് വേണ്ടി മാത്രമാണ് എന്നതുപോലെ നഹർ, അറബ് അല്ലാഹുവിന് വേണ്ടി മാത്രമാണ്. ഖുൽ ഇന്ന സലാതി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹ് وبذلك امرت وانا اول المسلمين. പറയുക, എന്റെ നിസ്കാരവും എന്റെ നുസുക്കും. നുസുക്ക് എന്നാൽ ബലികർമ്മമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്റെ ജീവിതവും മരണവും റബ്ബുൽ ആലമീനായ അല്ലാഹുവിനാണ്. ലാ ശരീക ലഹ്, അവനിൽ ഒരു പങ്കുകാരുമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്, മറ്റാർക്കുമല്ല. പ്രധാനപ്പെട്ട ഇബാദത്താണ് ദബ്ഹ് എന്ന് പറയുന്നത്. അറബ് അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ള ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി അള്ളാഹുവിന് വേണ്ടി അറബ് നിർവഹിച്ചിരുന്നു. വന്നദുറു, നദർ എന്നാൽ നേർച്ച, അത് അള്ളാഹുവിന് വേണ്ടി അല്ലാതെ ചെയ്യരുത്. എന്താണ് നദർ എന്ന് പറഞ്ഞാൽ, ഒരാൾ തനിക്ക് നിർബന്ധമല്ലാത്ത ഒരു കർമ്മം തന്റെ മേൽ നിർബന്ധമാക്കുന്നതിനാണ് നദർ എന്ന് പറയുന്നത്. ഖുർആനിൽ അള്ളാഹു മുഅ്മിനുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, യൂഫൂന ബിൻ നദരി, അവർ നേർച്ചയാക്കിയാൽ അത് വീട്ടുന്നവരാണ്. വമാ അൻഫഖ്തു മിൻ നഫഖത്തിൻ ഔ നദർതു മിൻ നദരി ഫഇന്നല്ലാഹു യഅലമു, നിങ്ങൾ ഏതൊരു കാര്യം ചെലവാക്കിയാലും ഏതൊരു നേർച്ച നേർന്നാലും അള്ളാഹു അത് അറിയുന്നു. നേർച്ച അത് അള്ളാഹുവിനുള്ള ഇബാദത്താണ്, അത് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ചെയ്തുകൂടാ. ബമ്പർത്ത് തങ്ങൾക്ക് വേണ്ടി ആടിനെ നേർച്ചയാക്കുക, ഉള്ളാള് സയ്യിദ് മദനിക്ക് വേണ്ടി ആടിനെ നേർച്ചയാക്കുക, എന്നിട്ട് ആ ആടിനെ കണ്ടാൽ ആട് ബസ്സിൽ കയറിയ ബസ്സിലുള്ള ആളുകളൊക്കെ എഴുന്നേൽച്ച് നിൽക്കുകയാണ് അത്രേ, ആടിനെ ബഹുമാനിച്ചിട്ട്. ശിർക്കാണത്. അതുപോലെ അത് വന്ന് പച്ചക്കറിയും അതുപോലെ പഴങ്ങളൊക്കെ വിൽക്കുന്ന ആളുകളുടെ കടയിൽ വന്ന് തിന്നുമ്പോ അതിനാട്ടുകയില്ല. അതിനോട് പറയും, നിങ്ങൾക്ക് അറിയാതെ നമ്മളെ കച്ചവടം വളരെ ചെറിയ കച്ചവടമാണ്, ഇങ്ങനെ തട്ടിമുട്ടി പോകുന്ന ആളാണ്, നിങ്ങൾക്കതൊക്കെ അറിയാലോ എന്ന് ആരോട് പറയുകയാണ് ഈ ബുദ്ധിയുള്ള മനുഷ്യൻ? ആടിനോട് പറയുക. കാരണം ഇത് ഒലിയനു വേണ്ടി നേർച്ചയാക്കിയ ആടാണ്, ഇത് അള്ളാഹുവിൽ പങ്കുചേർക്കണം. നദർ എന്നത് ഇബാദത്താണ്, അത് അള്ളാഹുവിന് വേണ്ടി മാത്രമേ പാടുള്ളൂ. ഇൻഷാ അള്ളാഹ് അതിന്റെ തെളിവുകൾ വരുന്നുണ്ട്. അതുപോലെ വഗൈറു ദാലിക മിനൻ മിൻ അൻവാഇൽ ഇബാദത്തി അല്ലതി അമറ അള്ളാഹു ബിഹ കുല്ലുഹ, അള്ളാഹു കൽപ്പിച്ച ബാക്കിയുള്ള ഇനം ഇബാദത്തുകൾ മുഴുവൻ അതെല്ലാം അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. സഹോദരങ്ങൾ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്താണത്? ഒരു കാര്യം ഇബാദത്താണ് എന്ന് സ്ഥിരപ്പെട്ടാൽ, ഒരു കാര്യം ഇബാദത്താണോ ആരാധനയാണോ എങ്കിൽ അത് അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്താൽ അത് ശിർക്കാണ്. ഒരു കാര്യം ഇബാദത്താണെന്ന് സ്ഥിരപ്പെട്ടാൽ മതി, അത് അള്ളാഹുവിന് വേണ്ടി മാത്രമേ ചെയ്യാവൂ എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി അല്ലാതെ നിസ്കരിക്കരുത് എന്ന് ഖുർആനിലോ സുന്നത്തിലോ ഇല്ലെങ്കിൽ കൂടി നിസ്കാരം അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ചെയ്താൽ അത് ശിർക്കാണ്. എന്താണ് കാരണം? എന്താണ് കാരണം? നിസ്കാരം ഇബാദത്താണ്, നിസ്കാരം ഇബാദത്താണ്. സകാത്ത് അള്ളാഹു അല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി ഒരാൾ കൊടുത്താൽ ശിർക്കാണത്, ഇസ്ലാമിൽ പുറത്തു പോകുന്ന കാര്യമാണ്. എന്താണ് കാരണം? സകാത്ത് ഇബാദത്താണ്. സകാത്ത് അള്ളാഹുവിന് മാത്രമേ നിങ്ങൾ കൊടുക്കാവൂ എന്ന് ഖുർആനിലോ സുന്നത്തിലോ കണ്ടില്ലെങ്കിലും സകാത്ത് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നിർവഹിച്ചാൽ, സകാത്ത് അള്ളാഹുവിന് വേണ്ടി മാത്രമേ കൊടുക്കാവൂ എന്ന് ഖുർആനിലും സുന്നത്തിലും ഇല്ലെങ്കിൽ കൂടി സകാത്ത് അള്ളാഹു അല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി കൊടുത്താൽ അത് ശിർക്കാണ്, ഇസ്ലാമിന് പുറത്തു പോകുന്ന കാര്യമാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന നിയമമാണ്. നോക്കൂ, തെളിവെന്താണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക്? വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദഉ മഅ അല്ലാഹി അഹദ, മസ്ജിദുകൾ അള്ളാഹുവിനുള്ളതാണ്, അതുകൊണ്ട് അവനോടൊപ്പം മറ്റൊരാളെയും നിങ്ങൾ ദുആ ചെയ്യരുത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, ദുആ രണ്ടിനമാണ്. ഒന്ന് ദുആഉ മസ്അല, രണ്ടാമത്തേത് ദുആഉ ഇബാദ. ദുആഉ മസ്അല എന്നാൽ എന്താണ് അർത്ഥം? നമുക്ക് ദുആ എന്ന് കേട്ടാൽ ആദ്യം മനസ്സിൽ വരുന്ന അർത്ഥം അള്ളാഹുവിനോട് നമ്മൾ തേടുന്ന തേട്ടങ്ങൾ, അള്ളാഹു എനിക്ക് പുറത്തു തരണേ, അള്ളാഹുവെ എന്നെ സ്വർഗത്തിലാക്കണേ, അള്ളാഹുവെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, ഇതാണ് ദുആഉ മസ്അല. രണ്ടാമത്തെ ദുആഉ ഇബാദ, അത് എല്ലാ കർമ്മത്തിലും ഉണ്ട്. നിസ്കാരത്തിലും നോമ്പിലും സകാത്തിലും ഹജ്ജിലും ഒക്കെ ഒരു ദുആ ഉണ്ട്, അള്ളാഹു ഇത് സ്വീകരിക്കണേ എന്ന ദുആ. അതുപോലെ അള്ളാഹു ഇതുകൊണ്ട് എനിക്ക് പുറത്തു തരണം, എന്റെ പാപങ്ങൾ അള്ളാഹു ഇട്ടു പുറത്തു മാപ്പാക്കി തരണം, ഈ ദുആയോടെയാണ് ഒരു മുസ്ലിം ഏത് ഇബാദത്തും നിർവഹിക്കുന്നത്. അപ്പോൾ ഏത് ഇബാദത്താകട്ടെ അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. മസ്ജിദുകൾ അള്ളാഹുവിനുള്ളത്, മസ്ജിദുകൾ എന്നാൽ അതിന് പ്രധാനപ്പെട്ട രണ്ട് തഫ്സീറുകൾ വന്നിട്ടുണ്ട്, രണ്ടിലധികം വന്നിട്ടുണ്ട്. ഒന്ന് മസ്ജിദുകൾ, നമ്മൾ പള്ളികൾ എന്നർത്ഥം പറയുന്ന മസ്ജിദുകൾ അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവോടൊപ്പം മറ്റാരെയും നിങ്ങൾ വിളിച്ചു തേടരുത്. അതുപോലെ യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് ഭൂമി മുഴുവൻ മസ്ജിദാണ്. ഏതർത്ഥത്തിൽ? ഏതർത്ഥത്തിൽ? ഭൂമിയിൽ എവിടെയും അവർക്ക് നിസ്കരിക്കാൻ അനുവാദമുണ്ട്, നിസ്കരിക്കാൻ അവർക്ക് അനുവാദമുണ്ട്. ഒരാളൊരു നാട്ടിലെത്തി, അവിടെ ഒന്നും കാണുന്നില്ല, വെള്ളവുമില്ല, നിസ്കരിക്കാൻ നിർമ്മിക്കപ്പെട്ട മസ്ജിദുകൾക്കും മസ്ജിദുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, നിസ്കാരത്തിന് സമയമായാൽ അവന്റെ മുന്നിൽ അതാ അവന് ശുദ്ധി വരുത്താനുള്ള മണ്ണുമുണ്ട്, നിസ്കരിക്കാനുള്ള ഇടവുമുണ്ട്. ജുഇലത് ലിയൽ അർദു മസ്ജിദൻ വതഹൂറ, എനിക്ക് അള്ളാഹു ഭൂമിയെ മസ്ജിദും തഹൂറുമാക്കി തന്നിരിക്കുന്നു. അതുകൊണ്ട് എവിടെ വെച്ചും നീ അള്ളാഹുവിന്, ഭൂമി മുഴുവൻ അള്ളാഹുവിന്റെതാണ്, എവിടെ വെച്ചും നീ അള്ളാഹുവിനോടല്ലാതെ ദുആ ചെയ്തുകൂടാ. ഫമൻ സറഫ, ഷെയ്ഖ് പറയുന്നു, ഫമൻ സറഫ മിൻഹാ ഷൈഅൻ ലിഗൈറില്ലാ, ഈ പറയപ്പെട്ടതിൽ നിന്ന് വല്ലതും അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ആരെങ്കിലും കൊടുത്താൽ, അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചാൽ, ഫഹുവ മുശ്രിഖുൻ കാഫിറുൻ, അങ്ങനെ ചെയ്യുന്നവൻ മുശ്രിഖും കാഫിറുമാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന അവിശ്വാസിയായി പോയ മുശ്രിഖാൻ, മുശ്രിഖാൻ കാഫിറാൻ, എല്ലാ മുശ്രിഖുകളും കാഫിറുകളാണ്. എന്താണ് മുശ്രിഖും കാഫിറും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ മുശ്രിക്കും കാഫറാണ്. എന്നാൽ ധാരാളം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഏത് നിഷേധിയായി പോകുന്ന സംഗതി, ഇസ്ലാമെന്നൊരു കാര്യത്തിൽ ഒരാൾ നിഷേധിച്ചാൽ അയാൾ കാഫറായി പോകുമോ, അങ്ങനെ ചെയ്താൽ അവന്റെ വിധി അവൻ കാഫറാണ് എന്നാണ്. ഖുർആനിൽ ഏതെങ്കിലും ഒരു ആയത്തിന് ഒരാൾ നിഷേധിക്കുക, അവൻ കാഫറാണ്. പരലോകത്ത് നിഷേധിക്കുക, അവൻ കാഫറാണ്. സ്വർഗമില്ല എന്ന് പറയുക, കാഫറാണ്. പണ്ടുകാലത്ത് ഉള്ള ചില ആളുകൾ പറഞ്ഞിട്ടുള്ളതുപോലെ, ഇബിൻ സീനയെ പോലെയുള്ള ചിലർ പറഞ്ഞിട്ടുള്ളതുപോലെ, പരലോകത്ത് അള്ളാഹു ശരീരത്തെ വീണ്ടും ജീവിപ്പിക്കുകയില്ല, ആത്മാവിനെ മാത്രമാണ് കൊണ്ടുവരിക. ശരീരത്തെ അള്ളാഹു വീണ്ടും ജീവിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞാൽ കാഫറാണ്, ഇസ്ലാം എന്ന് പുറത്തു പോകും. എന്നാൽ അവൻ ശിർക്ക് ചെയ്തോ? ശിർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ അവൻ കാഫറാണ്. അതേസമയം മുശ്രിഖ് അള്ളാഹുവിൽ അള്ളാഹുവിനുള്ള ഇബാദത്തിൽ മറ്റു വല്ലതിനെയും പങ്കു ചേർത്തോ അവൻ മുശ്രിക്കാണ്, അതോടൊപ്പം കാഫറുമാണ്. ഇതാണ് ധാരാളം പണ്ഡിതന്മാർ മുശ്രിക്കിനും കാഫറിനും ഇടയിലുള്ള വ്യത്യാസമായി പറഞ്ഞിട്ടുള്ളത്. രണ്ടിന്റെയും വിധി അവൻ നാളെ പരലോകത്ത് നരകത്തിൽ ശാശ്വതനാണ് എന്നതാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഏത് കാഫറും മുശ്രിക്കായി തീരുമെന്ന്. കാരണം അവൻ സ്വന്തം ഹവയെ ഇലാഹാക്കിയിട്ടുണ്ട്. പരലോകത്ത് നിഷേധിച്ചവൻ അവൻ സ്വന്തം ദേഹേച്ഛയെ ആരാധിക്കുന്നവനാണ്, അവന്റെ തോന്നിവാസത്തിന്റെ അടിമയാണവൻ. അവന് തോന്നിയതെന്തോ അതാണ് അവൻ, അതിനാണ് അവൻ വിശ്വസിക്കുന്നത്. ആ അർത്ഥത്തിൽ അവൻ മുശ്രിക്കും കൂടിയാണ് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സഹോദരങ്ങൾ നോക്കൂ, ഇതെല്ലാം ഇങ്ങനെ ചെയ്താൽ അവൻ മുശ്രിക്കാണ്, കാഫറാണ് എന്ന് പറഞ്ഞാൽ ഇത് പിടിച്ച ചില ആളുകൾ പറയുന്നത് കാണാം, നിങ്ങൾ മുസ്ലിമീങ്ങളെ, നിങ്ങളുടെ ഇതിനോട് യോജിക്കാത്ത, നിങ്ങളുടെ ആശയത്തിനോട് യോജിക്കാത്ത മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കും കാഫറുമാണ് എന്ന് പറയുന്നവരാണ്. ഒരിക്കലുമല്ല, സുബ്ഹാനല്ലാഹ്, ഒരിക്കലുമല്ല. മറിച്ച് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ ഹബാറാകട്ടെ ഏത് ഈ ദീനിന്റെ ഉലമ ആകട്ടെ, അവർ മുശ്രിക്കും കാഫിറുമാണെന്ന് പറഞ്ഞത് അള്ളാഹും അവന്റെ റസൂലും മുശ്രിക്കും കാഫിറുമാണ് എന്ന് പറഞ്ഞവരെ ഇവിടെ എവിടെയും ഒരു പ്രത്യേക വ്യക്തിയെ ചൂണ്ടുന്നില്ല. മറിച്ച് ഈ പറയപ്പെട്ടതാണ് ഒരുവന്റെ അവസ്ഥ, അവൻ മുശ്രിക്കും കാഫിറുമാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് വ്യക്തികൾക്ക് പേരെടുത്ത് ബാധകമാക്കാൻ അതിന് വേറെ ചില നിബന്ധനകളുണ്ട്. തക്ഫീറിന്റെ നിബന്ധനകൾ, ഒരാളെ കാഫറാണെന്ന് പ്രഖ്യാപിക്കാനുള്ള നിബന്ധനകൾ, അത് വേറെ വിഷയമാണ്. രണ്ടും നമുക്ക് മാറിപ്പോകാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവൻ മുശ്രിക്കും കാഫറുമാണ് എന്ന് പറയുക ഹഖാണ്, അത് ശരിയാണ്, യാതൊരു തെറ്റും അതിലില്ല. അതേസമയം ഒരാളെ പേരെടുത്തു പറഞ്ഞ് അവൻ അത് ബാധകമാക്കണമെങ്കിൽ, ആ നിയമം കാഫറിന്റെയും മുശ്രിക്കിന്റെയും വിധി അവന് ബാധകമാക്കണമെങ്കിൽ വേറെ ചില നിബന്ധനകൾ അതിനുണ്ട്. തക്ഫീറിന്റെ നിബന്ധനകൾ എന്നാണ് അതിന് പറയുക. ഉദാഹരണത്തിന്, അയാൾക്ക് ഈ വിജ്ഞാനം എത്തിയിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. ഈ വിജ്ഞാനം അയാൾക്ക് എത്തിയിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട് എന്നതുപോലുള്ള ചില നിബന്ധനകൾ അതിനുണ്ട്. അതുപോലുള്ള ചില നിബന്ധനകൾ അതിനുണ്ട്. ഇനി നോക്കൂ, ഷെയ്ഖ് പറയുകയാണ് വദ്ദലീലു ഖൗലുഹു തആല, ഇതിനുള്ള തെളിവ്, ഇങ്ങനെ ചെയ്തവൻ മുശ്രിക്കും കാഫറുമാണ് എന്നതിനുള്ള തെളിവ് അള്ളാഹുവിന്റെ ഈ ആയത്താണ്. വമൻ യദുഉ മഅ അല്ലാഹി ഇലാഹൻ ആഖറ ലാ ബുർഹാന ലഹു ബിഹ് ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബിഹ് ഇന്നഹു ലാ യുഫ്ലഹുൽ കാഫിറൂൻ. സൂറത്തുൽ മുഅ്മിനൂനിലെ ആയത്താണ്. വമൻ യദുഉ മഅ അല്ലാഹി ഇലാഹൻ ആഖറ, ആരാണോ അള്ളാഹുവോടൊപ്പം മറ്റൊരു ഇലാഹിനെ വിളിച്ചു തേടിയത്, ലാ ബുർഹാന ലഹു ബിഹ്, അവൻ അതിന് യാതൊരു ബുർഹാനുമില്ല, ഒരു തെളിവുമില്ല. ബുർഹാൻ എന്നാൽ ഒരു നല്ല വെളിച്ചത്തിനാണ് എന്ത് പറയുക, ബുർഹാൻ എന്ന് പറയാം. ദലീലിന്റെയും അർത്ഥം എന്ത് തന്നെയാണ്, വെളിച്ചമാണത്. നമ്മുടെ മലയാളത്തിൽ തന്നെ തെളിവ് എന്നതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ വെളിച്ചം എന്നാണ്. ഇത് മാത്രമല്ല, കുറച്ചു മുമ്പ് പഴയകാല എഴുത്തുകൾ, ദീനിയായ മാസികകളൊക്കെ എടുത്തു നോക്കിയാൽ വെളിച്ചം എന്ന് തന്നെ പ്രയോഗിക്കുന്നത് കാണാം. ഇതിന് വല്ല വെളിച്ചവുമുണ്ടോ, ഇതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കാൻ. ബുർഹാൻ എന്നാൽ വ്യക്തമായ തെളിവാണ്, അതൊരിക്കലും കൊണ്ടുവരാൻ സാധ്യമല്ല. മറിച്ച് എന്തൊക്കെയോ ഊഹങ്ങൾ, കെട്ടുകഥകൾ, കള്ളക്കഥകൾ, ഇതൊക്കെ മാത്രമേ ശിർക്കിന്റെ ആളുകൾക്ക് എന്നും കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്, നോക്കണം, ഒരാളുടെ ഇസ്ലാമും കുഫറും തമ്മിൽ വേർതിരിയുന്ന കാര്യമാണ്. എന്നിട്ട് അതിനിങ്ങനെയുള്ള കള്ളക്കഥകളാണോ കൊണ്ടുവരേണ്ടത്? മുസ്ലിയാക്കന്മാർക്ക് പറയാനുള്ളത് എന്തൊക്കെയായിരിക്കും? എപ്പോഴും പറയാനുള്ളത് ഏതോ ഒരു ആള് സ്വപ്നം കണ്ട കഥ, ഏതോ ഒരാള് വന്ന് കബറിന്റെ അരികിൽ വന്ന് ഇങ്ങനെ പറഞ്ഞ കഥ, ഇതാണോ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ഇത്രയും അധികം ആയത്തുകൾ? ഖുർആൻ അള്ളാഹുവിന്റെ അഭിമാനം മുഴുവൻ ഇറക്കിയത് എന്തിന്? കിതാബുകൾ അവതരിപ്പിച്ചത് എന്തിന്? ഇതിന് മുഴുവൻ വിരുദ്ധമായ കാര്യം കൊണ്ടുവരാൻ ഇങ്ങനത്തെ കിനാവ് കഥയാണോ പറയേണ്ടത്? സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഒരു ബുർഹാൻ കൊണ്ടുവരാൻ സാധ്യമല്ല. അള്ളാഹു പറയുന്നു ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബ്, അവന്റെ വിചാരണ അള്ളാഹുവിന്റെ ബാധ്യതയാണ്, അവന്റെ കണക്ക് നോട്ടം അള്ളാഹു ബാധ്യതയേറ്റിട്ടുള്ള കാര്യമാണ്. അത് ശക്തമായ താക്കീതാണ്, ശക്തമായ താക്കീതാണ്. അവന്റെ ഹിസാബ് അള്ളാഹുവിന്റെ മേൽ അവൻ ബാധ്യതയായി ഏറ്റിരിക്കുന്നു. ആ ഹിസാബിന്റെ ഫലം എന്തായിരിക്കും? അള്ളാഹു അവനെ വിചാരണ ചെയ്താലുള്ള ഫലം എന്തായിരിക്കും? അവന് വിജയമില്ല എന്നതാണ്, അവൻ പരാജയപ്പെട്ടു എന്നതാണ്. അതാണ് ഈ ആയത്തിന്റെ അവസാനം. ഇന്നഹു ലാ യുഫ്ലഹുൽ കാഫിറൂൻ, കാഫറുകൾ വിജയിക്കുകയില്ല. അവന്റെ വിചാരണ അള്ളാഹുവിന്റെ പക്കലാണ്, അവർ വിജയിക്കുകയില്ല. ആ വിചാരണയുടെ ഫലമത അവൻ നഷ്ടക്കാരനായി പോയിരിക്കുന്നു എന്നത്. വഫിൽ ഹദീസ്, ഇത് നോക്കൂ, ഹദീസിൽ നിന്നുള്ള തെളിവ് പറയുക. എന്താണ് ഹദീസ്? അദ്ദുആഉ മുഖുൽ ഇബാദ, ദുആ പ്രാർത്ഥന ഇബാദത്തിന്റെ മജ്ജയാണ്. ഇമാം തിർമിദി അവിടുത്തെ ജാമിഇൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണിത്. പക്ഷേ ഈ ഹദീസിന്റെ സനദ് ധാരാളം പണ്ഡിതന്മാർ അത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കിതാബുകളിലെ ഒരു പ്രത്യേകതയായി മുഹദ്ദിസുകളായ പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഉദ്ധരിച്ച ഹദീസുകളുടെ ഒന്നും ആശയം ഒരിക്കലും എന്താവുകയില്ല, ദുർബലമാവുകയില്ല. ആ ആശയം വേറെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ആ തിർമിദിയുടെ ജാമിഇൽ തന്നെ നമുക്ക് കാണാം. ഈ പറയപ്പെട്ട ഹദീസിനേക്കാൾ ഈ കാര്യം സൂചിപ്പിക്കുന്ന പ്രസിദ്ധമായ ഒരു ഹദീസ് ഏതായിരിക്കും? അത് അദ്ദുആഉ ഹുവൽ ഇബാദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്ഥിരപ്പെട്ട, നബിയിലേക്ക് എത്തുന്ന ശരിയായ സ്വീകാര്യയോഗ്യമായ സനദുള്ള ഹദീസാണത്. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന തന്നെയാണ് ആരാധന, ദുആ ആണ് ഇബാദത്ത്. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല അദ്ദീനു അൻ നസീഹ, ദീൻ എന്നാൽ നസീഹത്ത്. അൽ ഹജ്ജ് അറഫ, ഹജ്ജ് എന്നാൽ അറഫയാണ്. സഹാബിമാരിൽ ചിലർ പറഞ്ഞത് കാണാം അദ്ദുആഉ അഫ്ളുൽ ഇബാദ. ആ ഹദീസ് മനസ്സിലാക്കാൻ നമുക്ക് സഹാബിമാരുടെ ആ വാക്കിൽ നിന്ന് സാധിക്കും. പ്രാർത്ഥനയാണ് ആരാധന, പ്രാർത്ഥനയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത്. വദ്ദലീലു ഖൗലുഹു തആല, അല്ലാഹുവിന്റെ ഈ വാക്കാണ് അതിനുള്ള തെളിവ്. സൂറത്തു ഗാഫിറിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു, വഖാല റബ്ബുകും ഉദ്ഊനി, വഖാല റബ്ബുകും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. ഈ ആയത്തിലെ ഈ ആയത്ത് എങ്ങനെയാണ് ദുആണ് ഇബാദത്ത് എന്നതിന് തെളിവാവുക? ശരിക്കും മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അദ്ദുആ ഹുവൽ ഇബാദ, ദുആണ് ഇബാദ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി എന്നാണ്. ആ ആയത്തിൽ ഒരേ കാര്യത്തെ ശരിക്കും കുട്ടികൾ മനസ്സിലാക്കുക, ആ ആയത്തിൽ ഒരേ കാര്യത്തെ ആദ്യം ദുആ എന്നും പിന്നെ ഇബാദത്ത് എന്നും അല്ലാഹു വിളിച്ചിരിക്കുന്നു. വഖാല റബ്ബുകും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കും ഉദ്ഊനി, എന്നോട് നിങ്ങൾ എന്ത് ചെയ്യൂ, ദുആ ചെയ്യൂ. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, ഇന്നല്ലദീന യസ്തക്ബിറൂന, ആരാണോ അഹങ്കരിച്ച് തിരിഞ്ഞു കളയുന്നത്, അൻ ഇബാദതി, അൻ ദുആഇ എന്നല്ല, അൽ ഇബാദതി, എനിക്കുള്ള ഇബാദത്തിൽ നിന്ന് ആരാണോ അഹങ്കരിച്ച് തിരിഞ്ഞു കളയുന്നത്, അത് ചെയ്യാതെ അഹങ്കരിക്കുന്നത്, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദ്യരായി നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. എന്നോട് ദുആ ചെയ്യൂ, എന്നെ ഇബാദത്ത് ചെയ്യാതിരുന്നാൽ അവർ നരകത്തിനാണ്. രണ്ടു ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ ആയത്ത് ഓതി പറയുന്നത് അദ്ദുആഉ ഹുവൽ ഇബാദ. അപ്പൊ നോക്കൂ നിങ്ങൾ, സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്ക് ദുആണ് ഇബാദത്ത് എന്ന വാക്ക്, സഹാബത്തിന്റെ വാക്ക് അഫ്ദലുൽ ഇബാദ, ദുആ എന്നാൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത്. ദുആ ഇല്ലാതെ ഒരു ഇബാദത്തില്ല. എന്നിട്ട് ഈ ദുആ തന്നെ ഇസ്ലാമിന്റെ പേരിൽ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിക്കുന്നവരുടെ സ്ഥിതി എന്തായിരിക്കും? ഇസ്ലാം അവകാശപ്പെടാത്തവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അവരുടെ ശിർക്ക് മുഴുവൻ ഇതിലാണ്. ഇമാം ഖയ്യിം റഹിമഹുള്ളാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ ഭൂലോകത്തെ ശിർക്കിന്റെ മുഴുവൻ അസൽ ഏതിലുള്ള ശിർക്കാണ്? ദുആയിലെ ശിർക്കാണ്. ഭൂലോകത്തെ ശിർക്കിന്റെ അടിസ്ഥാനം മുഴുവൻ ഏതിലാണ്? ദുആയിലാണ്. അള്ളാഹു അല്ലാത്തവർ ദുആ ചെയ്യുക എന്ന, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക എന്നതിലാണ് ബഹുഭൂരിപക്ഷം ആളുകൾക്കും തകരാറ് സംഭവിച്ചിട്ടുള്ളത്. അവർ തേടുക അള്ളാഹു അല്ലാത്തവരോടാണ്. അള്ളാഹുവോടും തേടും, അള്ളാഹു അല്ലാത്തവരോടും തേടും. അതുകൊണ്ടാണ് ഇബാദത്തിന്റെ പര്യായമായി, ഇബാദത്തിന്റെ പര്യായം എന്നോണം ദുആ എന്ന വാക്ക് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം ആളുകൾക്ക് ശിർക്ക് സംഭവിക്കുന്നത് ഇതിലാണ്. എന്നിട്ട് അതേ കാര്യം അള്ളാഹു അല്ലാത്തവരോട് ചെയ്യുക, സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണെന്ന് അവകാശപ്പെടുക, എത്ര വലിയ അപകടമാണ്, എത്ര വലിയ ഹതഭാഗ്യമാണ്, അവർക്ക് ദൗർഭാഗ്യമാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ആലോചിച്ചു നോക്കൂ. ചില ആളുകൾ പറയാറുണ്ട്, ചോദിക്കാറുണ്ട്, എന്ത് ഇതൊന്നും ഈ പറയുന്ന ആയത്തുകളും ഈ ഹദീസുകളും ഒന്നും ഈ ആളുകൾക്ക് അറിയില്ലേ? കുറെ ദീൻ പഠിച്ചു എന്ന് പറയുന്ന, അതിന് ദീൻ പഠിക്കാൻ 10-12 വർഷമൊക്കെ എടുത്തു, എന്നിട്ട് അതിന് പ്രത്യേകം ബിരുദം വാങ്ങി പുറത്തിറങ്ങിയ, കിതാബോദി എന്ന് അവകാശപ്പെടുന്ന ഈ ആളുകൾക്ക് അറിയില്ലേ എന്ന് വളരും അത്ഭുതത്തോടെ ചോദിക്കുകയാണ്. സഹോദര, വഴിപഴച്ചവൻ എങ്ങനെ വഴിപഴച്ചു എന്നത് ഇനി അത്ഭുതപ്പെടണ്ട. രക്ഷപ്പെട്ടവൻ എങ്ങനെ രക്ഷപ്പെട്ടു, അതിനാണ് അത്ഭുതം വേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല ഹിദായത്തിൽ ആളുകളെ ഉറപ്പിച്ചു നിർത്തുക, അതാണ് വലിയ കാര്യം, അതാണ് അത്ഭുതകരമായ കാര്യം. പിടച്ച ആളുകളെ നീ നോക്കിയാൽ, അവരെ കണ്ട് നീ അത്ഭുതം കൂറിയാൽ, എന്ത് അവരൊക്കെ ഇങ്ങനെ എന്ന് ചിന്തിച്ചാൽ അള്ളാഹു പറയുകയാണ്, വ ഇൻ തുത് അക്സറ മൻ ഫിൽ അർദി യുദില്ലുക അൻ സബീലില്ലാഹ്, ഭൂമിയിൽ അധിക പേരെ ഭൂരിപക്ഷത്തെ നീ പിൻപറ്റിയാൽ, യുദില്ലുക അൻ സബീലില്ലാഹ്, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിന്നെ വഴിപിഴപ്പിച്ച് കളയും. അപ്പൊ നോക്കൂ, ഇതാണ് ഇബാദുആഇന്റെ കാര്യം. ശരി, ഞാൻ നേരത്തെ പറഞ്ഞ ഫായിദ നിങ്ങൾ ഓർക്കുക, എന്താണത്? ഒരു കാര്യം ശിർക്കാകാൻ എന്ത് കിട്ടിയാൽ മതി? അത് ഇബാദത്താണ്, എന്നിട്ട് അത് അള്ളാഹു അല്ലാത്തവരിലേക്ക് കൊടുത്താൽ അത് ശിർക്കാണ്. ഒരു കാര്യം ഇബാദത്താണെന്ന് തെളിഞ്ഞാൽ തന്നെ അത് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്താൽ ശിർക്കാണ് എന്ന് കിട്ടി അല്ലേ? സക്കാത്ത് അള്ളാഹു അല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി കൊടുത്താൽ അത് ശിർക്കാണ്. എന്താണ് കാരണം? സക്കാത്ത് ഇബാദത്താണ്, നോമ്പ് ഇബാദത്താണ്, ഹജ്ജ് ഇബാദത്താണ്. അപ്പൊ ദുആ ഇബാദത്താണ് എന്ന് മാത്രം കിട്ടിയാൽ മതി. എന്തിന് ദുആ അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്താൽ അത് ശിർക്കാണെന്ന് മനസ്സിലാക്കാൻ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? അദ്ദുആ ഹുവൽ ഇബാദ എന്നാണ്. ദുആ ആണ് ഇബാദത്ത്. അള്ളാഹു പറയുകയാണ്, ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ, അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾ ദുആ ചെയ്യരുത്. ദുആ ഇബാദത്താണെന്ന് മാത്രമല്ല, ദുആ അള്ളാഹു അല്ലാത്തവരോട് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അവൻ ചെയ്യുന്നത് ശിർക്കാണ്. ഇസ്ലാമിലുള്ളവൻ പുറത്തു പോകും, അവന്റെ സങ്കേതം നരകമാണ്. വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് من لا يستجيب له الى يوم القيامه وهم عن دعائهم غافلون واذا حشر الناس كانوا لهم اعداء وكانوا بعبادتهم كافرين الله പറയാൻ ഒരുവനേക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ട്? ആരാണവൻ? യദുഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നു. ഖിയാമത്ത് നാൾ വരെ അവൻ ഉത്തരം നൽകാത്തവരോട്, അവരാകട്ടെ ഇവന്റെ ദുആയിനെ കുറിച്ച് അശ്രദ്ധനാണ്, നാളെ പരലോകത്ത് അവർ ഇവന്റെ ശത്രുക്കളായി തീരും. ആരാധിച്ച ആരാധകന്മാരുടെ ശത്രുക്കളായിത്തീരും. ആര്? ആരാധ്യർ, ആരാധിക്കപ്പെട്ട ഇലാഹുകൾ, അള്ളാഹുന്റെ നബിമാർ, ഔലിയ, ഇവരൊക്കെ അവരാരാധിച്ചവരുടെ ശത്രുക്കളായിത്തീരും. അള്ളാഹു പറയുകയാണ്, ഇൻ തദ്ഉഹും ലാ യസ്മഊ ദുആഅകും വലൗ സമഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബി ശിർക്കികും. അല്ലേ, നിങ്ങൾ അവരെ വിളിച്ചാൽ ദുആ ചെയ്താൽ അവർ ദുആ കേൾക്കുകയില്ല, ഇനി കേട്ടാൽ തന്നെ ഉത്തരം നൽകുകയില്ല. ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ ശിർക്കിനെ അവർ നിഷേധിക്കും. ഖുർആനിൽ അതാ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യൽ ശിർക്കാണ് എന്ന്. അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ കൂടി ശിർക്കാകും അത്, കാരണം ദുആ ഇബാദത്താണ്. പക്ഷെ അത് ചെയ്താൽ അത് ശിർക്കാണ്, അവൻ ഏറ്റവും പടിപിടിച്ചവനാണ്, അങ്ങനെ ചെയ്യരുത് എന്ന് എത്ര എത്ര ആയത്തുകൾ ഖുർആനിൽ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഈ ദുആ അല്ലാഹു അല്ലാത്തവരോട് ചെയ്യാം എന്ന് പറഞ്ഞവൻ അവനേക്കാൾ വഴിപിടച്ചവൻ ആരാണുള്ളത്? അതിന് വേറെ വേറെ ഓമന പേരിട്ട് വിളിക്കാൻ സംഗതി ദുആ. ചിലപ്പോൾ അങ്ങനെ പറയും, ഞങ്ങൾ ഇസ്തിഗാസയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് പറയുകയല്ല, ഞങ്ങൾ തേടുകയാണ് അല്ലാഹു അല്ലാഹു അല്ലാത്തവരോട് തേടുക തന്നെയാണ്, അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക തന്നെയാണ് എന്നും പറയും. രണ്ടും ഒന്ന് തന്നെയാണ്. അതൊക്കെ ആളുകളെ പറ്റിക്കാൻ, ഓരോരുത്തരെ വഴിപഴപ്പിക്കാൻ അവർക്ക് യോജിച്ചത് അവരോട് പറയും. അത് ഈ യാതൊരു സത്യസന്ധതയും ഇല്ലാത്ത പിഴച്ച കക്ഷികളുടെ ഒക്കെ സ്വഭാവമാണ്. അവർക്ക് ഓരോരുത്തരെ കിട്ട ഓരോരുത്തരോട് ഓരോന്നായിരിക്കും പറയാം. അവനെ പഴപ്പിക്കാൻ എന്താണ് പറയേണ്ടത് അതാണ് അവനോട് പറയാം. ഇന്ന് ഇവനെ പഴപ്പിക്കാൻ എന്താണ് ഇവനോട് അതാണ് അവനോട് പറയാം. ഹഖിന്റെ ആളുകൾക്ക് എല്ലാവരോടും ഒന്നാണ് പറയാനുള്ളത്, എല്ലാവരോടും ഒന്നാണ് പറയാനുള്ളത്. ആളുകൾക്ക് ഒക്കെ അനുസരിച്ച് അവരുടെ ആശയം മാറുകയില്ല. ഇതാണ് സഹോദരങ്ങളുടെ ദുആഇന്റെ സ്ഥിതി. ഇനി നോക്കൂ, അടുത്ത നേരത്തെ എണ്ണി എണ്ണി പറഞ്ഞ ഇബാദത്തുകൾ ഉണ്ടല്ലോ, ദുആ, ഖൗഫ്, റജ, തവക്കുൽ, റഖബത്ത്. ഇതിൽ ദുആഇന്റെ തെളിവാണ് പറഞ്ഞത്, ദുആ അല്ലാഹുക്കുള്ള ഇബാദത്താണ്, അത് അല്ലാഹു അല്ലാത്തവർക്ക് കൊടുക്കരുത് എന്നതിനുള്ള തെളിവ്. ഇനി നേരത്തെ എണ്ണി പറഞ്ഞ ഇനങ്ങളിൽ അടുത്തത്, അടുത്ത കാര്യത്തിന്റെ, അടുത്ത ഇബാദത്തിന്റെ തെളിവെന്താണ്? അത് ഇബാദത്താണ്, അല്ലാഹു അല്ലാത്തവർക്ക് കൊടുത്താൽ ശിർക്കാണ് എന്നതിനുള്ള തെളിവെന്താണ്? അതാണ് പറയുന്നത്. ودليل الخوف قوله تعالى فلا تخافوهم وخافوني ان كنتم مؤمنين. ഇബാദത്തുകളിൽ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ദുആന് ശേഷം എണ്ണി പറഞ്ഞത് ഖൗഫാണ്. എന്താണ് ഖൗഫ്? ഖൗഫിന്റെ അർത്ഥം എന്താ? പേടി, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം. അതിനാണ് ഖൗഫ് എന്ന് പറഞ്ഞത്. ഖൗഫിന് ശേഷം തൊട്ടുടനെ പറഞ്ഞത് റജാണ്. റജാ പ്രതീക്ഷയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഹൃദയം കൊണ്ടുള്ള ഇബാദത്തുകളിൽ, ഹൃദയം കൊണ്ടുള്ള ഇബാദത്തുകളിൽ ഏറ്റവും മഹത്തരമായത് മൂന്നെണ്ണമാണ്. ഒന്ന് ഖൗഫ്, രണ്ട് റജ, മൂന്ന് മഹബ്ബ. അള്ളാഹുവിനോടുള്ള ഭയം, അവനെക്കുറിച്ചുള്ള പേടി, അവനെക്കുറിച്ചുള്ള പ്രതീക്ഷ, അവന്റെ ഫദ്ൽ, അവന്റെ ഉദാരത്തിലുള്ള, അവന്റെ പ്രതിഫലത്തിലുള്ള പ്രതീക്ഷ, അവനെക്കുറിച്ചുള്ള പ്രതീക്ഷ, റജ. മൂന്നാമത്തേത് മഹബ്ബ, അള്ളാഹുവിനോടുള്ള സ്നേഹം, അവനോടുള്ള ഹുബ്ബ്. ഇതാണ് ഹൃദയം കൊണ്ടുള്ള ഇബാദത്തുകളിൽ ഏറ്റവും മഹത്തരമായ ഇബാദത്തുകൾ. ബാക്കിയുള്ള കൽബിയായ, കൽബിന്റെ കൽബിന്റെ ഇബാദത്തുകളൊക്കെ ഈ മൂന്നെണ്ണം ആണ് അതിന്റെ ഒക്കെ അടിസ്ഥാനം. ഈ മൂന്നാണ് അതിന്റെ ഒക്കെ അടിസ്ഥാനം. പണ്ഡിതന്മാർ അതിനെ വിശേഷിപ്പിച്ചത് കാണാം, മുഹറിക്കാതുൽ ഖുലൂബ് ഇലാ അല്ലാമിൽ ഗുയൂബ്. ഈ മൂന്നെണ്ണം മുഹറിക്കാതുൽ ഖുലൂബ് ഇലാ അല്ലാമിൽ ഗുയൂബ്, നമ്മുടെ ഹൃദയങ്ങളെ വിളിച്ചുണർത്തി അള്ളാഹുവിലേക്ക് അതിനെ ചലിപ്പിക്കുന്ന കാര്യങ്ങളാണിത്. അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയും അവനെ കുറിച്ചുള്ള പ്രതീക്ഷയും അവനോടുള്ള അങ്ങേറ്റത്തെ മഹബത്തും അങ്ങേറ്റത്തെ സ്നേഹവും. അതിൽ ഒന്നാമത്തേതാണ് ഇവിടെ അതിനെ കുറിച്ചാണ്, അതിന്റെ തെളിവാണ് ആദ്യം പറഞ്ഞത്. ഖൗഫ്, ഭയം അള്ളാഹുവിനുള്ള ഇബാദത്താൻ, അതിനുള്ള തെളിവാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഫലാ തഖാഫൂഹും, നിങ്ങൾ അവരെ ഭയപ്പെടരുത്, അഥവാ പിശാചിന്റെ കൂട്ടാളികളായ ശത്രുക്കളെ നിങ്ങൾ ഭയപ്പെടുത്തരുത്. അവന്റെ അനുയായികളെ കൊണ്ട് പിശാജ് നിങ്ങളെ പേടിപ്പിക്കാൻ നോക്കുന്നു, അവരെ നിങ്ങൾ പേടിക്കരുത്. വഖാഫൂനി, നിങ്ങൾ എന്നെ പേടിക്കുക, ഇൻ കുന്തു മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ. സൂറത്തു ആലു ഇംറാനിലെ ആയത്താണ്. ഖൗഫ് ഇബാദത്താണ് എന്നതിനുള്ള തെളിവുകളിലൊന്നാണ് ഈ ആയത്ത്. അതുകൊണ്ട് ഈ ഖൗഫ് അള്ളാഹുവിന് കൊടുത്താൽ ഇബാദത്താകുന്ന ഭയം, അത് അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിഞ്ഞാൽ അത് അത് ശിർക്കായി തീരും. എന്താണ് സഹോദരങ്ങളെ ഖൗഫിന്റെ ഇനങ്ങൾ? എല്ലാ ഭയവും അങ്ങനെയല്ല, എല്ലാ പേടിയും അങ്ങനെയല്ല. നമ്മൾ നേരത്തെ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്, വളരെ വളരെ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അത് വിശദീകരിക്കട്ടെ. ഭയത്തിന്റെ ഇനങ്ങൾ എന്നാൽ, ഒന്ന്, മശ്റൂആയ ദീനിലുള്ള അള്ളാഹുവിനോടുള്ള നമ്മുടെ ഭയമാണ് ആ ഭയം. അത് ഇബാദത്താണ്, അത് നിർബന്ധമാണ്, അത് തൗഹീദാണ്. അള്ളാഹുവിനോടുള്ള ഭയം, റബ്ബിനെ കുറിച്ചുള്ള ഭയം. രണ്ടാമത്തെ ഇനം അത് ഷിർക്കാകുന്ന ഭയമാണ്. ഏതാണ് ഷിർക്കാകുന്ന ഭയം? എപ്പോഴാണ് പേടി ഷിർക്കാവുക? അള്ളാഹു അല്ലാത്തവർക്ക്, അള്ളാഹു അല്ലാത്തവരോടുള്ള പേടി എപ്പോഴാണ് ഷിർക്കാകുക? ശരിക്ക് ശ്രദ്ധിക്കുക, അത് ഷിർക്കാകുക അള്ളാഹുവിന് മാത്രം കഴിയാത്ത, അള്ളാഹുവിന് മാത്രം കഴിയുന്ന, അള്ളാഹുവിന് മാത്രം കഴിയുന്ന ഒരു കാര്യം, അത് റബ്ബല്ലാത്ത മറ്റൊരാൾ ചെയ്യുമെന്ന പേടിയാണത്. യഥാർത്ഥത്തിൽ അത് അള്ളാഹുക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അങ്ങനെ ഒന്ന് വേറൊരാൾ ചെയ്യും എന്ന പേടിയാണത്. ഒന്നിക്കൽ അത് എന്നിൽ നിന്ന് ഞാൻ നഷ്ടപ്പെടുമെന്ന് പേടിക്കുന്ന ഒരു കാര്യം, അത് അള്ളാഹുവിന് മാത്രമേ എടുത്തു നീക്കാൻ സാധിക്കുള്ളൂ, അത് വേറൊരാൾക്ക് എടുത്തു നീക്കാൻ സാധിക്കുമെന്ന പേടി. അല്ലെങ്കിൽ ഒരപകടം, അത് അള്ളാഹുവിന് മാത്രമേ എനിക്ക് വരുത്തി വെക്കാൻ സാധിക്കുള്ളൂ, അത് വേറൊരാൾ എനിക്ക് വരുത്തി വെക്കും എന്ന പേടി. നിങ്ങൾ നോക്കൂ, ഈ ഷിർക്കിന്റെ ആളുകൾ, ഖബറുകൾ ആരാധിക്കുന്ന, അതല്ലാത്ത മറ്റുള്ളവയെ ആരാധിക്കുന്നവർ, അവരുടെ ഇലാഹുകളെ പേടിക്കുന്നത് ഈ രൂപത്തിലാണ്. ഉദാഹരണത്തിന്, ഒരു വലിയനെ വിളിച്ചു തേടുന്ന ഒരുവൻ പേടിക്കാണ്, ഈ വലിയന് എന്തിനുള്ള കഴിവുണ്ട് എന്റെ ഹൃദയത്തിലുള്ള ഈമാൻ ഇല്ലാതാക്കി കളയാൻ, എന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ പറിച്ചെടുത്ത് കാഫറാക്കി കളയാൻ ഈ വലിയന് കഴിവുണ്ട് എന്നൊരുവൻ വേറൊരാളുകൾ കുറിച്ച് വിശ്വസിക്കുകയാണ്, വലിയനെ കുറിച്ച് വിശ്വസിക്കുകയാണ്. ഇത് ഈ ശിർക്കാവുന്ന ഖൗഫിനുള്ള ഉദാഹരണമാണ്. അല്ലെങ്കിൽ ഒരാൾ പേടിക്കാനില്ല, ഇന്ന വലി അയാൾ എന്റെ മഗ്ഫിറത്ത് തടസ്സപ്പെടുത്തി കളയും, അയാളെ തെറ്റിച്ചാൽ, അയാളെ പൊരുത്തമില്ലെങ്കിൽ എനിക്ക് പാപം പുറത്തു കിട്ടുകയില്ല എന്നൊരാൾ ഒരു മരണപ്പെട്ട വലിയനെ കുറിച്ച് വിശ്വസിക്കാൻ, അത് എന്തിനുള്ള ഉദാഹരണമാണ്? ശിർക്കാകുന്ന ഖൗഫിനുള്ള ഉദാഹരണമാണ്. അല്ലെങ്കിൽ ഒരാൾ ഒരു വലിയനെ കുറിച്ച് പേടിക്കാണ്, ഇത് ആകാശത്ത് നിന്ന് ഒരു ശിക്ഷ എന്റെ തലയിൽ വീഴ്ത്താൻ, എന്റെ വീടും കുടുംബവും ഒക്കെ അങ്ങനെ നശിപ്പിക്കാൻ ഈ വലിയന് സാധിക്കും, ആ പേടി ഒരാൾക്ക് ഒരു വലിയനെ കുറിച്ചുണ്ട്. അത് ഈ ശിർക്കാകുന്ന ഖൗഫിനുള്ള ഉദാഹരണമാണ്. അതിന് ചില അടയാളങ്ങളുണ്ട്, ആ ശിർക്ക് അവനിലുണ്ട് എന്നതിന് ചില അടയാളങ്ങളുണ്ട്. അതിനുള്ള ഒരു അടയാളമാണ് ഈ പറയപ്പെട്ട ഇതുപോലുള്ള ആളുകൾ അവരോട് ഇതാ ഇന്ന വലിയന്റെ പേരിൽ നീ സത്യം ചെയ്യൂ എന്ന് പറഞ്ഞാൽ അവൻ വളരെ സൂക്ഷിക്കും. അള്ളാഹുവിനെ, അള്ളാഹുവിന്റെ പേരിൽ കള്ള സത്യം ചെയ്യാൻ അവന് യാതൊരു പേടിയുണ്ടാവില്ല. അതേസമയം ഇന്ന വലിയന്റെ പേരിൽ സത്യം ചെയ്യൂ എന്ന് പറഞ്ഞാൽ അവന് മുട്ടുപിറക്കും, പേടിക്കും. കാരണം എന്താ, ഇയാൾക്ക് ഈ രൂപത്തിൽ ഈ വലിയനെ തന്നെ ഉപദ്രവിക്കാൻ സാധിക്കും എന്നവന് പേടിയുണ്ട്. വിഗ്രഹങ്ങളെ കുറിച്ച പേടിയുള്ളവർ, ഇതൊക്കെ ഷിർക്കായ പേടിയാണ്, അതിന്റെ അടയാളമാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ. അതുപോലെയാണ് നോക്കൂ, അതിനുള്ള വേറൊരു ഉദാഹരണമാണ്, തന്റെ വലിയനെ, ഈ ഔലിയ ബാബാനെ കുറിച്ചുള്ള ഓർമ്മയിൽ എപ്പോഴും ആ ദിക്റിലായിരിക്കണം. അത് വിട്ടുപോയാൽ ഈ വലിയ എന്നെ പരലോകത്ത് കൈവിട്ടുകളും, പരലോകത്ത് കൈവിടുമെന്ന പേടി, പരലോകത്ത് വലിയ കൈവിടുമെന്ന പേടി, പരലോകത്ത് വലിയ കൈവിടും എന്ന പേടി. നോക്കൂ, നിങ്ങളിവിടെ ഈ പറയപ്പെട്ട ആളുകൾ എത്രയോ ബൈത്തുകൾ ഇവരുടെ ഔലിയാക്കളെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ, എന്റെ മുരീദന്മാർ നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ, മൊഹിദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുകയാണ്. എന്റെ മുരീദായാൽ ആ മുരീദ് നരകത്തിൽ ഉണ്ടാവുകയില്ല എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? നരകത്തെ കാക്കുന്ന മലക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വലിയനെ കുറിച്ച്, ഷെയ്ഖിനെ കുറിച്ച് എപ്പോഴും ആലോചിച്ച് നടന്നില്ലെങ്കിൽ ഷെയ്ഖിന്റെ മുരീദായ എന്നെ കൈവിട്ട് കളയും, നാളെ പരലോകത്ത് നരകത്തിലാക്കി കളയും എന്ന പേടി, അത് ഷിർക്കായ ഖൗഫാണ്. അത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന പേടിയാണ്. ഇതാണ് രണ്ടാമത്തെ ഇനം. മൂന്നാമത്തെ ഇനം ഖൗഫ് എന്താണ്? അത് ഹറാമായ ഖൗഫാണ്, ഹറാമായ പേടി. അവൻ അതുകൊണ്ട് ഇസ്ലാം നിന്ന് പുറത്തു പോവുകയില്ല, അവൻ ചെയ്തത് ഹറാമാണ്. അതിനുള്ള ഉദാഹരണമാണ്, അത് രണ്ടെണ്ണമുണ്ട്, അതിൽ രണ്ടിനമുണ്ട് ഹറാമാകുന്ന പേടി. ഒന്ന്, ഒരു വാജിബായ കാര്യം, അള്ളാഹു നിർബന്ധമാക്കിയ ഒരു കാര്യം ഒരാൾ ചെയ്യുന്നില്ല വേറൊരുത്തനെ പേടിച്ചിട്ട്. നിസ്കരിക്കാൻ പോകണം, നിസ്കരിക്കാൻ നേരത്തെ ജമാഅത്തിന് പോകണം, ശവം പോകുന്നില്ല. എന്തിനാ? എന്തുകൊണ്ടാണ്? വേറൊരുത്തിനെ പേടിച്ചിട്ടാണ്. അവൻ ചീത്ത പറയും, അല്ലെങ്കിൽ അവൻ എന്റെ ജോലി തെറിപ്പിക്കും. ഇങ്ങനെ വേറെ ഒരാളെ പേടിച്ച് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യം ഒരാൾ ഉപേക്ഷിച്ചാൽ അത് എന്ത് പേടിയാണ്? ഹറാമായ പേടിയാണ്. മനസ്സിലായത്? ഹറാമാണ്. അത് ശിർക്കാണെന്നല്ല, മറിച്ച് അത് ഹറാമാണ്. എന്നാൽ അത് ഒരു പരിധി വിട്ടാൽ ചെറിയ ശിർക്കിലേക്കെത്തും. അതൊരു പരിധി വിട്ടാൽ അത് എന്തിലേക്കെത്തും? ചെറിയ ശിർക്കിലേക്കെത്തും. ചെറിയ ശിർക്കിന്റെ വിധി നമുക്കറിയാം. ചെറിയ ശിർക്ക് പ്രവർത്തിച്ചവൻ വലിയ ഹറാമാണ് ചെയ്യുന്നത്. അവൻ അതുകൊണ്ട് നരകത്തിൽ ശാശ്വതനാവുകയില്ല. എന്നാൽ അതിലും വിട്ടു, ഒടുവിൽ ബിംബങ്ങളെ പേടിക്കുന്നത് പോലെയാണ് ഇവൻ ഈ ആളെ പേടിക്കുന്നത് എന്ന അവസ്ഥയിലെത്തിയാൽ അത് അവനെ ഒടുവിൽ വലിയ ശിർക്കിൽ തന്നെ കൊണ്ടെത്തിച്ചേക്കും. മനസ്സിലായി? ഹറാമുകൾ ശിർക്കിലേക്കുള്ള പാലമാണ് എന്നതുപോലെ. പക്ഷേ പൊതുവെ ഈ രൂപത്തിൽ ഒരാളെ വാജിബ് ചെയ്യാൻ വേറൊരുത്തനോടുള്ള പേടി ഒരുവന് തടസ്സമാകുന്നുണ്ടെങ്കിൽ ആ പേടി ഹറാമായ പേടിയാണ്, മുഹറമായ ഖൗഫാണ് അത്. മുഹറമായ ഖൗഫിൽ രണ്ടാമത്തെ ഇനം എന്താണത്? അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി. പക്ഷേ അത് എങ്ങനത്തെ പേടിയാണ്? റജാ ഇല്ലാത്ത പേടി, പ്രതീക്ഷ പറ്റി അറ്റുപോയി പേടി മാത്രം. അത് പാടില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, കാഫറുകളായ ആളുകളല്ലാതെ അള്ളാഹുവിന്റെ പോം വഴിയെക്കുറിച്ച്, അള്ളാഹുവിന്റെ സഹായത്തെക്കുറിച്ച് നിരാശപ്പെടുകയില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞതായി ഖുർആനിൽ നമുക്ക് കാണാം. അള്ളാഹുവിന്റെ കാരുണത്തെക്കുറിച്ച് വഴികെട്ടവരല്ലാതെ ആരാണ് നിരാശപ്പെടുക? അതുകൊണ്ട് ഖൗഫും റജാവും നമുക്ക് ഒരുപോലെ വേണം. ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെ ഖൗഫും റജാവും, ഭയവും അതുപോലെ പ്രതീക്ഷയും. പ്രതീക്ഷയില്ല, ഭയം മാത്രമായാൽ എന്താണ് സംഭവിക്കുക? അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അവൻ നിരാശപ്പെടും. ഖവാരിജുകളെ പോലെയായിത്തീരും അവൻ. അവനെപ്പോഴും താക്കീദിന്റെ ശിക്ഷയുടെ ആയത്തുകൾ മാത്രമേ ഓർമ്മയിലുണ്ടാകൂ. അള്ളാഹുവിന്റെ ശിക്ഷ ഓർമ്മപ്പെടുത്തുന്നവന്റെ പേരുകൾ, റബ്ബ് സുബ്ഹാനഹു വതആലയുടെ ശിക്ഷ ഓർമ്മപ്പെടുത്തുന്ന പേരുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അവന് ഓർമ്മയുണ്ടാകൂ. അതല്ലാത്ത കാര്യങ്ങൾ അവൻ ചിന്തിക്കുകയില്ല. നേരെ തിരിച്ച് റജാഇന്റെ ആളുകൾ, അവർ അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ മാത്രം, ഭയം ഇല്ലാതായിപ്പോയാൽ എന്ത് സംഭവിക്കും? അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് അവർ നിർഭയരായിത്തീരും. അത് പാടില്ല. അവർക്കെപ്പോഴും അള്ളാഹുവിന്റെ വാഗ്ദാനത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, പാപമോചനത്തെക്കുറിച്ചുള്ള ആയത്തുകൾ മാത്രമേ ഓർമ്മയിലുണ്ടാവുകയുള്ളൂ. അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്, ഇതുപോലുള്ള അള്ളാഹുവിന്റെ പേരുകൾ മാത്രമേ അവർ പറയുകയുള്ളൂ. അപകടമാണ്. മറിച്ച് രണ്ടും ഒരുപോലെ വേണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും പ്രതീക്ഷയും ഒരുപോലെ വേണ്ടതുണ്ട്. അപ്പൊ നോക്കൂ, ഇതാണ് മൂന്നാമത്തെ ഇനം, ഭയത്തിന്റെ മൂന്നാമത്തെ ഇനം. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ ഭയം അത് തൗഹീദാണ്, അള്ളാഹുവിനോടുള്ള യഥാർത്ഥ ഭയം. രണ്ടാമത്തെ ഇനം ശിർക്കാകുന്ന ഭയമാണ്, കബറാളികളെ ആരാധിക്കുന്നവർ അവരെ പേടിക്കുന്നതുപോലെ. അവരെന്തെങ്കിലും ഇമാൻ എടുത്തു നീക്കിക്കളയും, അവരെന്തെങ്കിലും ദുരന്തം വരുത്തി വെച്ചു കളയും പോലെയുള്ള പേടി. അത് ശിർക്കായ പേടിയാണ്. അള്ളാഹുവിന് മാത്രം കഴിയുന്ന ഒരു കാര്യം വേറൊരാള് എന്നെ ചെയ്തേക്കുമെന്ന പേടി. മൂന്നാമത്തെ ഇനം ഖൗഫ്, അത് എന്ത് ഖൗഫാണ്? ഹറാമായ ഖൗഫാണ്. അത് രണ്ടിനമുണ്ട്. ഒന്ന്, വാജിബായ ഒരു കാര്യത്തിൽ നിന്ന് അള്ളാഹു നിർബന്ധമാക്കിയ ഒരു കാര്യം വേറൊരുത്തനെ പേടിച്ചിട്ട് ചെയ്യുന്നില്ല, അത് ഹറാമാണ്. അതുപോലെ പ്രതീക്ഷയില്ല, വെറും ഭയം മാത്രം, അത് പാടില്ല, അത് ഹറാമാണ്. നാലാമത്തെ ഇനം, അതിന് അൽ ഖൗഫുൽ മുബാഹ് എന്ന് പറയും, അനുവദിക്കപ്പെട്ട ഭയം, അല്ലെങ്കിൽ അൽ ഖൗഫുൽ തബീഇ, മനുഷ്യന്റെ പ്രകൃതിയിൽ തന്നെയുള്ള പേടി. അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല, അതെല്ലാവർക്കും സ്വാഭാവികമായി ഉള്ളതാണ്. ഇപ്പൊ തീ കത്തുമ്പോൾ അതിന്റെ അടുത്തേക്ക് പോയാൽ നമുക്ക് പേടിയാണ്. അതുപോലെ ഒരു അക്രമിയായ ഒരു ശത്രു നമുക്ക് നേരെ വരുമ്പോൾ നമുക്ക് പേടി തോന്നും. അത് സ്വാഭാവികമായ പേടിയാണ്, അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. അതാണ് മൂസ അലൈഹിസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്, ഫഖറജ മിൻഹ ഖായിഫൻ യതറഖബ്. അലൈഹിസ്സലാം പേടിച്ച് ആ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയി. അതുപോലെ വസ്ബഹ ഫിൽ മദീനത്തി ഖായിഫൻ യതറഖബ്, പോകുന്നതിന് മുമ്പ് ആ പട്ടണത്തിൽ വെച്ച് മൂസ അലൈഹിസ്സലാം പേടിക്കുകയുണ്ടായി. ഇത് ഈ രൂപത്തിലുള്ള ഭയമാണ്, മനുഷ്യന്റെ പ്രകൃതിയിലുള്ള അവന് തടയാൻ സാധിക്കാത്ത ഭയം. ഇതാണ് നാലാമത്തെ ഖൗഫിന്റെ ഇനം. നാല് ഇനങ്ങളിൽ നാലാമത്തേതാണ് നമ്മൾ വിശദീകരിച്ചത്. നാലാമത്തേത് മനുഷ്യന്റെ പ്രകൃതിയിൽ തന്നെയുള്ള അവന് തടയാൻ സാധിക്കാത്ത ഭയമാണ്, അത് അനുവദിക്കപ്പെട്ടതാണ്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണത്? ഒരാളുടെ അള്ളാഹുവിനോടുള്ള അള്ളാഹുവിന്റെ മേലുള്ള തവക്കുൽ അത് കുറവാണെങ്കിൽ, അവന് അള്ളാഹുവിനോടുള്ള ഭയം കുറവാണെങ്കിൽ അതിനനുസരിച്ച് അവന്റെ ബാക്കിയുള്ളതിനോടുള്ള പേടി കൂടിക്കൊണ്ടിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുവന് എത്രമാത്രം പേടിയുണ്ടോ അത്രമാത്രം അവന് മറ്റുള്ളവരെ പേടിക്കേണ്ടി വരികയില്ല. അള്ളാഹുവിനോടുള്ള ഭയം അവൻ എത്ര കുറവാണോ അതിനനുസരിച്ച് അവൻ പേടിക്കേണ്ട കാര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കും, പലതിനെ അവൻ പേടിക്കേണ്ടി വരും. ബിസ്സലിമീന ബദല, ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ അക്രമികൾക്ക് പകരം കിട്ടിയത് എത്ര മോശമാണ്. അള്ളാഹുവിനെ ഭയപ്പെടുക എന്നത് ഷറഫാണ്, അത് ഏറ്റവും വലിയ മാന്യതയാണ്, അത് ഔന്നത്യമാണ്. അതുവരെ അവൻ ഉപേക്ഷിച്ചാൽ അള്ളാഹുവിന്റെ നിന്ദ്യരായ പടപ്പുകളെ, അള്ളാഹുവിന്റെ ശത്രുവിനെ, പിശാചിനെ, അങ്ങനെയുള്ള മോശക്കാരായ ആളുകളെ, ഇതിനൊക്കെ അവൻ പേടിച്ച് നടക്കേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുവദനീയമായ പേടിയുണ്ട്, ശരിയാണ്. പക്ഷേ അത് മുഅ്മിൻ അവന്റെ തവക്കുലിലൂടെ, അള്ളാഹുവിലുള്ള തവക്കുലിലൂടെ അത് മറികടക്കും, അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും. അതേസമയം അള്ളാഹുവിനോടുള്ള ഭയം ഒരുവന് അത് അവന്റെ മനസ്സിൽ കുറവാണെങ്കിൽ, അവന്റെ തവക്കുൽ ദുർബലമാണെങ്കിൽ അതിനനുസരിച്ച് അവൻ പടപ്പുകളെ പേടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുക, അള്ളാഹുവിനെ ഭയപ്പെടുക എങ്കിൽ അള്ളാഹു നിർഭയത്വം നൽകും. ഇബ്രാഹിം അലൈഹിസ്സലാം മുശ്രിക്കുകളായ ആളുകളോട് ചോദിച്ചില്ലേ, ഞാനെങ്ങനെയാണ് നിങ്ങളുടെ ഇലാഹുകളെ പേടിക്കുക, നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കുന്നില്ലല്ലോ. ഫയ്യുൽ ഫരീഖൈന അഹഖു ബിൽ അംൻ, ഏത് കക്ഷിയാണ് നിർഭയത്വത്തിന് ഏറ്റവും അവകാശപ്പെട്ടവർ? അതിന്റെ തൊട്ടടുത്ത ആയത്താണ് എന്ത്, അല്ലദീന ആമനു വലം യൽബിസു ഇമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ആരാണോ വിശ്വസിച്ചത്, ഇമാൻ കൈക്കൊണ്ടത്, എന്നിട്ട് ആ ഇമാനിൽ ദുൽമ കലർത്താത്തത് അഥവാ ശിർക്ക് കലർത്താത്തത് അവർക്കാണ് നിർഭയത്വം, അവനാണ് സന്മാർഗത്തിലായവർ. ശിർക്കിന്റെ ആളുകൾ അവരുടെ മനസ്സിൽ അള്ളാഹു ഭയമിട്ട് കൊടുക്കും. ഒരു മുഅ്മിനിന് അള്ളാഹു നിർഭയത്വം നൽകും. നിനക്ക് അള്ളാഹുവിനെ എത്ര പേടിയുണ്ടോ അതിനനുസരിച്ച് നീ നിർഭയനായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇനമുണ്ട് എന്നത് മനസ്സിലാക്കി വെക്കുക, അത് സ്വാഭാവികമാണ്. എന്നാൽ തവക്കുൽ കൊണ്ട് മുഅ്മിൻ അതിനെ മറികടക്കും, കാരണം അള്ളാഹുവിനാണ് അവൻ ഏറ്റവും നന്നായി ഭയപ്പെടുന്നത്. ഈ ഖൗഫ് വിശദീകരിക്കുമ്പോൾ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഒക്കെ അത്യാവശ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? അള്ളാഹുവിനോടുള്ള പേടി, റബ്ബിനെ കുറിച്ചുള്ള ഭയം, അത് ഹൃദയത്തിൽ ഉണ്ടാകാനുള്ള വഴിയെന്താണ്? അതിനുള്ള വഴിയെന്താണ്? അത് അള്ളാഹുവിന്റെ തൗഫീഖാണ്. ആദ്യം മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ അള്ളാഹുവാണ് അത്, റബ്ബിനെ കുറിച്ചുള്ള ഖശിയത്ത്, അവനോടുള്ള തഖ്വ ഹൃദയത്തിൽ ഇട്ടുതരേണ്ടത് റബ്ബാണ്, സുബ്ഹാനഹു വതആല. അവന്റെ നല്ലവരായ അടിമകൾക്ക് അള്ളാഹു കനിഞ്ഞു നൽകുന്നതാണത്, അള്ളാഹുവിന്റെ ഫദ്ലാണ്, അവന്റെ ഔദാര്യമാണത്. അതുകൊണ്ട് റബ്ബിനോട് അത് ചോദിക്കുക, റബ്ബിനോട് തഖ്വ ചോദിക്കുക, ഖുശൂഉ ചോദിക്കുക. നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ അള്ളാഹുവിനോടുള്ള ഭയം വർദ്ധിപ്പിക്കാൻ ഉള്ള പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളുണ്ട്, മൂന്ന് വഴികളുണ്ട്. ഒന്ന്, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക, റബ്ബിന്റെ അസ്മ, അവന്റെ പേരുകൾ, അവന്റെ വിശേഷണങ്ങൾ അത് മനസ്സിലാക്കുക. അള്ളാഹു ഭയപ്പെടേണ്ടവനാണ്, അവൻ ഖവിയാണ്, അവൻ ഏറ്റവും ശക്തനാണ്. അവനെ കുറിച്ച് അവൻ പറഞ്ഞിട്ടുണ്ട്, ദുന്തിഖാം, അവൻ പ്രതിക്രിയാ നടപടി സ്വീകരിക്കുന്നവനാണ്, അവൻ ശിക്ഷിക്കുന്നവനാണ്, റബ്ബ് സുബ്ഹാനഹു വതആല ശിക്ഷിക്കുന്നവനാണ്, അവൻ അങ്ങേയറ്റത്തെ ഇജ്ജത്തുള്ളവനാണ്, അവൻ കോപിക്കുന്നവനാണ്. അള്ളാഹു കോപിക്കും ചിലരോട്. ആർക്കാണ് റബ്ബിന്റെ കോപത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുക? അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് എങ്ങോട്ടാണ് ഒരുവന് ഓടി ചെല്ലാൻ സാധിക്കുക? എവിടെയാണ് അവൻ അഭയം ലഭിക്കുക? ഏതാകാശമാണ് അവന് തണൽ വിരിക്കുക? ഏത് ഭൂമിയാണ് അവന്റെ ഭാരം ചുമക്കുക? അള്ളാഹുവിനോട് ഒരുവനോട് കോപിച്ചാൽ അവന്റെ സ്ഥിതി എന്തായിരിക്കും? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് റബ്ബിനെ യഥാവിധി ഭയപ്പെടുക, അവന്റെ അസ്മാ സിഫാത്ത് പഠിച്ചുകൊണ്ട്, അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചുകൊണ്ട്. നീ അള്ളാഹുവിന്റെ റഹ്മാനാണ്, റഹീമാണ്, അവന്റെ റഹ്മത്തിനെ കുറിച്ച് നീ മനസ്സിലാക്കുന്നത് പോലെ അള്ളാഹുവിന്റെ ഗളബിനെ കുറിച്ചും നീ പഠിക്കണം. ചില സലഫുകൾ, മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്, നീ അള്ളാഹുവിനെ കുറിച്ച് ഗുറൂറിലായി പോകരുത്, വഞ്ചനയിലായി പോകരുത്. ഒരു കാൽ ദീനാറ് കട്ടവന്റെ കൈവെട്ടാൻ കൽപ്പിച്ചവനാണ് റബ്ബ്. അത് മറന്നു പോകരുത്, അത് മറന്നു പോകരുത്. ഒരു കാൽ ദീനാറ് കട്ടവന്റെ കൈ മുറിച്ചു കളയാൻ, അവന്റെ കൈപ്പത്തി ഛേദിച്ചു കളയാൻ കൽപ്പിച്ചവനാണ് റബ്ബ് സുബ്ഹാനഹു വതആല. മറന്നു പോകരുത്. അള്ളാഹുവിന്റെ റഹ്മത്ത് അത് മനസ്സിലാക്കുന്നത് പോലെ അള്ളാഹുവിന്റെ ഗളബിനെ കുറിച്ച്, അവന്റെ ഇജ്ജത്തിനെ കുറിച്ച്, അവന്റെ കൂവത്തിനെ കുറിച്ചും മനസ്സിലാക്കണം. ഇൻഷാല്ലാ റജാഇനെ കുറിച്ച് നമുക്ക് അടുത്ത തർസിൽ വിശദീകരിക്കാം. അള്ളാഹുവിനോടുള്ള പ്രതീക്ഷ രണ്ടും ഒരുപോലെയാണ് നമുക്ക് വേണ്ടത്, രണ്ടും ഒരുപോലെയാണ് വേണ്ടത്. അള്ളാഹുവിന്റെ ഹിക്മത്താണ് അള്ളാഹു ഇത് രണ്ടും നമുക്ക് അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം അള്ളാഹുവിനോടുള്ള പേടി അത് വർദ്ധിച്ച് അവന്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശപ്പെടുന്ന അവസ്ഥയിലേക്ക് ഒരുവൻ എത്തരുത്. റഹ്മത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷ അത് മാത്രം മുന്തി നിന്ന് അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് പേടിയില്ലാത്ത അവസ്ഥയിലേക്ക് ഒരുവൻ എത്തരുത്. അള്ളാഹു പേടിക്കേണ്ടവനാണ്, അതോടൊപ്പം അവന്റെ കാരുണ്യം അത് പ്രതീക്ഷിക്കേണ്ടതാണ്, അവനെ പ്രതീക്ഷിക്കേണ്ടതാണ്. അള്ളാഹുവിനെ കുറിച്ച് പ്രതീക്ഷ നമുക്ക് വേണം, അതോടൊപ്പം അവന്റെ ശിക്ഷയെക്കുറിച്ച് പേടിക്കേണ്ടവനാണ് നമ്മൾ, പേടിക്കേണ്ടവനാണ് അവൻ, പേടിക്കേണ്ടവരാണ് നമ്മൾ. ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുക, പഠിക്കുക. അള്ളാഹുവിന്റെ പേരുകൾ, അവന്റെ സിഫാത്ത്, അവന്റെ അസ്മാ സിഫാത്ത് അത് നന്നായി പഠിക്കുക, നന്നായി മനസ്സിലാക്കുക. അള്ളാഹുവിനെ യഥാവിധി അറിഞ്ഞവൻ അള്ളാഹുവിനെ ഭയപ്പെടും, അള്ളാഹുവിനെ സ്നേഹിക്കും, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കും. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിന്റെ തക്കീദുകൾ, വഈദ് വന്നിട്ടുള്ള ആയത്തുകൾ, ഖുർആനിൽ ആയത്തുകൾ, മുസ്ലിമുകളുടെ ഹദീസുകൾ, അത് മനസ്സിൽ യാതൊരു സന്ദേഹവുമില്ലാതെ വിശ്വസിക്കുക. നീ എത്രത്തോളം അത് വിശ്വസിച്ചിട്ടുണ്ട്, എന്റെ തസ്ദീഖ് എത്രയുണ്ട്, നിന്റെ ഹൃദയത്തിലെ ഉറപ്പ് എത്രയുണ്ട്, അതിനനുസരിച്ചായിരിക്കും അള്ളാഹുവിനെ കുറിച്ചുള്ള നിന്റെ പേടി. അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് എത്ര നിനക്ക് വിശ്വാസമുണ്ടോ, ശിക്ഷയെക്കുറിച്ച് പറഞ്ഞ ആയത്തുകൾ അള്ളാഹു പറയുകയാണ് നരകവാസികളെ കുറിച്ച്, അതാ കുല്ലമ നദ്ജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്, അവരുടെ തൊലികൾ അത് കത്തിക്കരിഞ്ഞ് പോകും തോറും, അത് പഴുത്ത് അളിഞ്ഞു പോകുമോറും നാം അവർക്ക് വേറെ തൊലികൾ നൽകും. അള്ളാഹു പറയുകയാണ് റബ്ബിന്റെ ശിക്ഷയെക്കുറിച്ച്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ് അവൻ നമ്മെ താക്കീത്, ദാലിക യുഖവിഫു അല്ലാഹു ബിഹി ഇബാദ യാ ഇബാദി ഫത്തഖൂ, അള്ളാഹു അവന്റെ അടിമകളെ അത് പറഞ്ഞ് ഭയപ്പെടുത്തുന്നു, എന്റെ അടിമകളെ എന്നെ സൂക്ഷിച്ചുകൊള്ളുക. അള്ളാഹു പറയുകയാണ് ആ താക്കീദുകളുടെ ആയത്തുകൾ, ഹദീസുകൾ എത്രമാത്രം നിന്റെ മനസ്സിൽ നീ അത് വിശ്വസിച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് അള്ളാഹു നിനക്ക് പേടിയുണ്ടാവും. അതിൽ നിന്റെ വിശ്വാസം എത്ര ദുർബലമാണോ അതിനനുസരിച്ച് നിന്റെ റബ്ബിനോടുള്ള പേടിയും കുറയും. നസ്അലുല്ലാഹു അലാഫിയ, അള്ളാഹു നമുക്ക് ആക്കട്ടെ. മൂന്നാമത്തത്, അവനവന്റെ തിന്മകളെ കുറിച്ചുള്ള ബോധമുണ്ടാവുക. ഇതാരോടാണ് ഈ ചെയ്യുന്നത്? ചില മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത് പോലെ നീ ചെയ്യുന്ന തെറ്റിന്റെ വലിപ്പക്കുറവിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, ഇതാരോടാണ് ചെയ്യുന്നത്, ആ റബ്ബിന്റെ വലിപ്പത്തെക്കുറിച്ച്, അവന്റെ മഹത്വത്തെക്കുറിച്ചാണ് നീ ഓർക്കേണ്ടത്. അതുകൊണ്ട് അവനവന്റെ തെറ്റുകൾ, എത്ര വലിയ തെറ്റാണ് ഞാൻ ചെയ്യുന്നത് എന്ന് തെറ്റുകളെ വലുതായി കാണുക. അന്ത്യം ദുഷിക്കുന്നതിനെ പേടിക്കുക. അന്ത്യം മോശമായി പോകുന്നത് ഭയന്നുകൊള്ളുക. അവസാനം മോശമായ അവസ്ഥയിൽ മരിച്ചു പോവുക, വൃത്തികേടുകൾ ചെയ്ത് ഉടനെ മരിച്ചു പോവുക, അല്ലെങ്കിൽ വൃത്തികേടുകൾ ചെയ്തുകൊണ്ടിരിക്കാൻ മരിച്ചു പോവുക. ആരാണ് നമുക്ക് ഉറപ്പ് തരിക? ഒരു ഹറാം അത് പൂർത്തിയാക്കി തൗബ ചെയ്തിട്ടാണ് നാം മരിക്കുക എന്ന് ആരാണ് നമുക്ക് ഉറപ്പ് തരിക? ഒരാളുമില്ല ഉറപ്പ് തരാൻ. ആ അവസ്ഥയിൽ മരിച്ച് അതേ അവസ്ഥയിൽ റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വന്നാൽ എന്തായിരിക്കും സ്ഥിതി? അതുകൊണ്ട് അന്ത്യം മോശമാകുന്നത് പേടിക്കുക, അമലുകൾ സ്വീകരിക്കപ്പെടാതെ പോകുന്നത് പേടിക്കുക. ഈ പ്രധാനപ്പെട്ട മൂന്ന് മാർഗങ്ങൾ സഹോദരങ്ങൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം വർദ്ധിപ്പിക്കും. അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്ത് പഠിക്കുക, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള താക്കീദും ആയത്തുകളും ഹദീസുകളും അതിലുള്ള വിശ്വാസം മനസ്സിൽ ഉറപ്പിക്കുക. മൂന്നാമത്തത്, അവനവന്റെ തെറ്റുകളെ വലുതായി കാണുക, അതിന്റെ ഗൗരവം മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ യഥാവിധി ഭയപ്പെടുന്ന മുഅ്മിനുകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم صلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.